2024 April 1 തിങ്കളാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. വൈക്കൻ സത്യാഗ്രഹത്തിന് 100 വയസ്സ് പിന്നിട്ടു. പിഴുതു മാറ്റേണ്ട തീണ്ടൽ പലകകൾ. വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറി എഴുതുന്നു. യാഥാസ്ഥിതികരുടെ എതിർപ്പ് മറികടന്ന് അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാനായി കേരളത്തിൽ നടന്ന ആദ്യത്തെ ആസൂത്രിത പ്രക്ഷോഭമായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന് കഴിഞ്ഞ ദിവസം 100 വർഷം പൂർത്തിയായി. ശ്രീനാരായണ ഗുരു, മഹാത്മാഗാന്ധി തുടങ്ങിയ മഹാരഥന്മാരുടെ പിന്തുണയോടെ നടന്ന സത്യാഗ്രഹം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയുള്ള ഒരു സമരമായിരുന്നെങ്കിലും മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സംഘടിത പ്രക്ഷോഭം എന്ന നിലയിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഗണത്തിൽപ്പെടുന്നതായാണ് മിക്ക ചരിത്രകാരന്മാരും വിലയിരുത്തിയിട്ടുള്ളത്. പിന്നാക്ക ജാതികളുടെ പൌരാവകാശ പ്രശ്നങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ജീവൽ പ്രശ്നങ്ങളിൽ ഒന്നാക്കി മാറ്റാൻ വൈക്കം സത്യാഗ്രഹത്തിന് കഴിഞ്ഞു. 20-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നടന്ന മറ്റൊരു സമരവും ഇത്രയേറെ ദേശീയ ശ്രദ്ധയും പ്രാധാന്യവും നേടിയില്ല. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവച്ചതോടെ ഗാന്ധിജി രൂപം കൊടുത്ത സൃഷ്ടിപരമായ ഒരു പ്രവർത്തനമായ ഹൈത്തോച്ചാടനത്തിന്റെ ചുവട് പിടിച്ചാണ് വൈക്കം സത്യാഗ്രഹം രൂപം കൊള്ളുന്നത്. 1923 ഡിസംബറിലെ കാക്കിനഡ AICC സമ്മേളനത്തിൽ ഹൈത്തോച്ചാടന വിഷയത്തിൽ ദേശവ്യാപകമായ നടപടികൾ വേണമെന്ന് ഒരു പ്രമേയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസാക്കി. ഇതേ തുടർന്ന് KPCC ഐത്തത്തിനെതിരായ പ്രക്ഷോഭത്തിന് രൂപം നൽകി. ഇന്ന് കേരളത്തിൽ ഉൾപ്പെടുന്ന പഴയ തിരുവിതാംകൂർ രാജ്യത്ത് 1924 മാർച്ച് 30 തുടങ്ങി 603 ദിവസം നീണ്ടുനിന്ന ഐത്തത്തിനെതിരായ പോരാട്ട സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഇപ്പോഴത്തെ കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രം കേന്ദ്രീകരിച്ചാണ് ഈ സത്യാഗ്രഹം സംഘടിപ്പിക്കപ്പെട്ടത്. ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികളിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം. സ്വർണലിപിയിലെ സമരചരിത്രം. പാവങ്ങളും പിന്നാക്കക്കാരും ആയതിന്റെ പേരിൽ വഴി നടക്കാനും സ്കൂളിൽ പഠിക്കാനും ക്ഷേത്രത്തിൽ ആരാധിക്കാനും അവകാശം നിഷേധിക്കപ്പെട്ട വലിയൊരു ജനസമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താൻ TK മാധവന്റെ നേതൃത്വത്തിൽ നടന്ന ഐതിഹാസിക സമരചരിത്രം തങ്കലിപികളായി രേഖപ്പെടുത്തപ്പെടേണ്ടതാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ ഐത്യത്തിന്റെ അസ്പൃശ്യതയുടെയും വിളനിലമായിരുന്ന കേരളത്തെ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ചവരിൽ പ്രധാനിയാണ് TK മാധവൻ. ചരിത്ര പ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹത്തിന്റെ മുഖ്യ സംഘാടകൻ അദ്ദേഹമായിരുന്നു. ക്ഷേത്രവീഥികളിൽ നടക്കാനുള്ള അവകാശം മാത്രമല്ല ക്ഷേത്രത്തിലെ ശ്രീകോവിൽ വരെ പ്രവേശിക്കാനുള്ള അവകാശം നേടാനായിരുന്നു മാധവന്റെ പോരാട്ടം. അക്കാലത്ത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് പുറത്തെ ചുറ്റിവളഞ്ഞ് ദീർഘമായ പാതയിലൂടെ വേണമായിരുന്നു അവർണർക്ക് സഞ്ചരിക്കേണ്ടിയിരുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയതയിൽ ഊന്നിയ ദാർശനിക സാന്നിധ്യവും TK മാധവൻ എന്ന സമര നേതാവിന് അദ്ദേഹം നൽകിയ പിന്തുണയും അനുഗ്രഹവുമാണ് വൈക്കം സത്യാഗ്രഹത്തെ ലക്ഷ്യത്തിലേക്ക് നയിച്ചത്. ഗുരു നേരിട്ട് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാതെ സമരത്തിന് എല്ലാ അനുഗ്രഹാശിസുകളും പിന്തുണയും സഹായ സഹകരണങ്ങളും നൽകി. TK മാധവൻ മുഖ്യ സംഘാടകനായി ആരംഭിച്ച സമരത്തിൽ KP കേശവമേനോൻ, KKേളപ്പൻ, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയവരൊക്കെ പങ്കാളികളായി. 1924 മാർച്ച് 30 പ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ചു. നാണക്കേടിന്റെ തീണ്ടൽ പലക. കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ച ഐത്തോച്ചാടന കമ്മിറ്റിയിലെ ഏക അവർണനും തിരുവിതാംകൂറുകാരനും TK മാധവനായതിനാൽ സത്യാഗ്രഹ സ്ഥലം തീരുമാനിക്കേണ്ട ബാധ്യതയും അവർ നടത്തിക്കൊണ്ടു പോകേണ്ട ചുമതലയും മാധവന് ഏറ്റെടുക്കേണ്ടി വരികയായിരുന്നു. 1920 നാരായണ ഗുരുവിനെ വൈക്കം ക്ഷേത്ര റോഡിൽ തടഞ്ഞിരുന്നു. 1921 ഒരു പ്രതിഷേധം എന്ന പോലെ വൈക്കം ക്ഷേത്ര പരിസരത്തെ തീണ്ടൽ പലക മറികടന്ന് TK മാധവൻ 2 തവണ നടന്നു. ആദ്യം ഒറ്റയ്ക്കും പിന്നീട് സഹോദരൻ അയ്യപ്പൻ സ്വാമി, സത്യവ്രതൻ, KK മാധവൻ എന്നിവരോടൊപ്പം. അതേ വർഷം തിരുനെൽവേലിയിൽ വെച്ച് TK ഗാന്ധിജിയെ കാണുകയും 1923 കാക്കിനഡ കോൺഗ്രസിൽ പങ്കെടുക്കുകയും ചെയ്തു. 1925 മാർച്ച് 9 മഹാത്മാഗാന്ധി വൈക്കത്തെത്തിയതോടെ സമരം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. അഹിംസാ മാർഗത്തിലൂടെ ഒരു പ്രക്ഷോഭം എങ്ങനെ വിജയിപ്പിക്കാമെന്ന ഗാന്ധിജിയുടെ ഒരു പരീക്ഷണം കൂടിയായിരുന്നു വൈക്കം സത്യാഗ്രഹം. ഒരു പൊതുയോഗത്തിൽ ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു, വർണ്ണാശ്രമ ധർമ്മം തകർക്കുകയല്ല ഐത്തോച്ചാടനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിശ്ര ഭോജനമോ മിശ്ര വിഭാഗമോ അല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗാന്ധിജിയുടെയും കോൺഗ്രസിന്റെയും ഈ ചിന്താഗതി മനസ്സിൽ മനസ്സിലാക്കിയിട്ടാണ് സത്യാഗ്രഹകാൽ നാരായണ ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ അധംകൃത വർഗക്കാരുടെ അവശതകൾ തീർക്കാൻ ഐത്തോച്ചാരണത്തിനു പുറമെ മറ്റെന്തെല്ലാം വേണമെന്നാണ് സ്വാമിജിയുടെ അഭിപ്രായം എന്ന ഗാന്ധിജിയുടെ ചോദ്യത്തിന് അവർക്ക് വിദ്യാഭ്യാസവും ധനവും ഉണ്ടാകണം, മിശ്ര ഭോജനമോ മിശ്ര വിവാഹമോ വേണമെന്ന പക്ഷമില്ല എന്ന് ഗുരുവിന് പറയേണ്ടി വന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം. മനുഷ്യരുടെ മതം, വേഷം, ഭാഷ മുതലായവ എങ്ങനെയിരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യാൻ യാതൊരു ദോഷവുമില്ല എന്നാണ് ഗുരു ഉപദേശിച്ചത്. വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള 3 വീതികൾ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തതോടെ 603 ദിവസം നീണ്ട സത്യാഗ്രഹത്തിന് അവസാനമായി. എന്നാൽ കിഴക്കേ നടയിലുള്ള വഴി അവർണർക്കായി തുറന്നു കിട്ടാൻ 1936 ക്ഷേത്രപ്രവേശന വിളംബരം വരെ കാക്കേണ്ടി വന്നു. കേരളത്തിലെത്തിയ ഗാന്ധിജി ഏറ്റവും കൂടുതൽ സമയം ചെലവിട്ടത് വൈകത്തായിരുന്നു. ശ്രീനാരായണ ഗുരുവുമായി കൂടിക്കാഴ്ചയും നടത്തി. സത്യാഗ്രഹികൾക്കായി ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച സത്യാഗ്രഹ ആശ്രമത്തിലായിരുന്നു ഗാന്ധിജിയുടെ താമസം. 20 മാസത്തോളം നീണ്ട സമരം 1925 നവംബർ 23 അവസാനിച്ചത്. അവർണ സമുദായങ്ങൾക്ക് വൈക്കം ക്ഷേത്രത്തോട് ചേർന്നുള്ള എല്ലാ പൊതുനിരത്തുകളും നാനാജാതികളിൽ പെട്ടവർക്കായി തുറന്നുകൊടുത്ത ഉത്തരവോടെ സമരം വിജയകരമായി പര്യവസിനിച്ചു. അതായിരുന്നു ആ നിമിത്തം. 1921 ഗാന്ധിജി തിരുനെൽവേലിയിൽ എത്തിയപ്പോൾ ടി കെ മാധവൻ അദ്ദേഹത്തെ കണ്ട് ഈഴവരുടെ അവകാശവാദത്തെ കുറിച്ച് വിവരിച്ചതാണ് ഗാന്ധിജി കേരളം സന്ദർശിക്കാനും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായ നിലപാടെടുക്കാനും നിമിത്തമായത്. 1923 കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ സംബന്ധിച്ച മാധവൻ, മൗലാന മുഹമ്മദ് അലി, സിയാദ് ദാസ്, സി രാജഗോപാൽ ആചാര്യ തുടങ്ങിയ പ്രമുഖരുമായി കേരളത്തിൽ നിലനിൽക്കുന്ന ഐത്യത്തെ കുറിച്ച് സംസാരിച്ചിരുന്നു. 1924 കൂടിയ ബെൽഗാം കോൺഗ്രസിലും മാധവൻ സംബന്ധിച്ചു. ഈ സമ്മേളനത്തിൽ വൈക്കം സത്യാഗ്രഹത്തെ സംബന്ധിച്ച പ്രമേയം ഗാന്ധിജിയാണ് അവതരിപ്പിച്ച് പാസാക്കിയത്. ടി കെ മാധവൻ ലക്ഷ്യമിട്ട അധംകൃത വിഭാഗങ്ങളുടെ പൌരാവകാശ സംരക്ഷണം 100 പിന്നിട്ടും പൂർണ്ണമായും സഫലമാക്കാനായിട്ടില്ലെന്ന് സമകാലിക സംഭവങ്ങൾ സൂചിപ്പിക്കുന്നു. പഴയ കാലത്തെ പോലെ പരസ്യമായി തീണ്ടലും തൊട്ടുകൂടായ്മയും ഇല്ലെന്ന് കരുതിയെങ്കിലും ചില സവർണ മനസ്സുകളിൽ ഇപ്പോഴും ഈഴവരാതി, പിന്നാക്ക വിഭാഗങ്ങളോടുള്ള നീരസവും അസ്പൃശ്യ മനോഭാവവും പ്രകടമാണ്. ഇതിന്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് ഈയിടെ നടൻ കലാഭവണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാമ പരസ്യമായി നടത്തിയ ജാതി അധിക്ഷേപം. കറുപ്പിന് 7 അഴകാട് എന്നൊക്കെ ആലങ്കാരികമായി വർണ്ണിക്കുമ്പോഴും രാമകൃഷ്ണനെ കാക്കയുടെ നിറത്തോട് ഉപമിച്ച് ആക്ഷേപിച്ച സത്യഭാമമാരെ പോലെ ഉള്ളവൻ സമൂഹത്തിൽ വേറെയും ഉണ്ട്. പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ലെന്ന് മാത്രം, അത്തരക്കാരുടെ ഉള്ളിലെ കറുപ്പകറ്റാൻ ഇനിയും കാലമേറെ വേണ്ടിവരുമെന്നാണ് സമകാലിക സംഭവങ്ങൾ നൽകുന്ന സന്ദേശം. ഐത്യത്തിനും വിദ്വേഷത്തിനും അസ്പൃശ്യതയ്ക്കും എതിരായി ടി കെ മാധവനെ പോലുള്ള വിപ്ലവകാരികൾ നടത്തിയ സന്ധിയില്ല സമരങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വർത്തമാനകാലവും വിരൽ ചൂണ്ടുന്നത്.